2024 ആഗസ്റ്റ് 25 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. രവികുമാർ എഴുതിയ പട്ടി നത്താർ വായിക്കുമ്പോൾ ജോണി എം എൽ എഴുതുന്നു, ചില പുസ്തകങ്ങളുണ്ട് പാരായണാനന്തരം വായനക്കാരെ നിശബ്ദമാക്കുന്നവ. ക്ഷിപ്ര പ്രതികരണങ്ങളുടെ സാധ്യതകളെയെല്ലാം അടച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കാൻ കഴിയാതാക്കിക്കൊണ്ട് ആ പുസ്തകങ്ങൾ വായനക്കാരെ ഒരു ബാധ പോലെ പിന്തുടരും. ബോധത്തിൽ അതുറയ്ക്കും വരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നിശബ്ദമാക്കപ്പെടുന്ന ഒരു വായനാനുഭവമാണ് പി രവികുമാർ എഴുതിയ പട്ടിനത്താർ എന്ന ദീർഘകാവ്യം എനിക്കും നൽകിയത്. എം ഡി രാമനാഥൻ എന്ന മഹാഗായകനെക്കുറിച്ച് എം ഡി രാമനാഥൻ എന്ന പേരിൽ ഒരു ജീവിതകാവ്യവും ഔപനിഷേധിക വിഷയമായ നാ ചിക്കേസത് എന്ന ദീർഘകാവ്യവും എഴുതിയ രവികുമാർ പട്ടിനത്താർ എന്ന ശൈവസിദ്ധന്റെ ജീവിതത്തെയാണ് ഈ കൃതിയിൽ കാവ്യവിഷയമാക്കിയിരിക്കുന്നത്. 10 നൂറ്റാണ്ടിലെ ശൈവസിദ്ധന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനാണ് പട്ടിനത്താർ. ശൈവ വൈഷ്ണവ സംഘർഷങ്ങളുടെ ഭൂമികയായിരുന്ന തമിഴ്നാട്ടിൽ വൈഷ്ണവാരാധനയുടെ ആവർണ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചണ്ടാളനായും രൂപമുള്ള ശൈവമൂർത്തിയുടെ തുറവിയായി ജീവിതത്തിന്റെ ആന്തരാർത്ഥങ്ങൾ തിരയുന്ന തികഞ്ഞ ദാർശനിക ജീവിത രീതി തെരഞ്ഞെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നായിരുന്നു ശൈവസിദ്ധന്മാരുടെ ജീവിതവും കഥകളും. പട്ടിനത്താർ 10 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നയാളാണ്. കാവേരി പൂം പട്ടണത്തിലാണ് ജനനം. തിരുവെങ്കാടൻ എന്നാണ് മാതാപിതാക്കൾ കൊടുത്ത പേര്. തിരുവെങ്കാടൻ സമ്പന്നനായ ഒരു വ്യാപാരിയായിരുന്നു. ശിവകല ആയിരുന്നു ഭാര്യ. മക്കളില്ലാതെയായപ്പോൾ മരുതവാണൻ എന്നൊരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തി. വളർന്നപ്പോൾ വ്യാപാരാർത്ഥം അവൻ വിദേശത്തേക്ക് പോയി. തിരികെ വന്നപ്പോൾ ചാണകവരളികളാണ് അവൻ കൊണ്ടുവന്നത്. അമ്മയുടെ കയ്യിൽ ഒരു ചെറിയ പെട്ടി ഏൽപ്പിച്ച് മരുതവാണൻ ഇറങ്ങിപ്പോയി. കുപിതനായ തിരുവെങ്കാടൻ ചാണകവരളി നിലത്തെറിഞ്ഞു. അപ്പോഴുണ്ടായത് അതിൽ നിന്ന് രത്നങ്ങളും സ്വർണവും പൊഴിയുന്നു. ചെറു പെട്ടി തുറന്നപ്പോൾ അതിലെ ഒടിഞ്ഞ സൂചിയും പനയോലകളും ഒരു കുറിപ്പും. ഈ തലയൊടിഞ്ഞ സൂചി പോലും അന്ത്യയാത്രയിൽ കൂടെ വരില്ല. തിരുവെങ്കാടൻ അത് വായിച്ചതോടെ ജ്ഞാനിയായി. സർവ്വതും ഉപേക്ഷിച്ച് അവധൂതനായി. ആളുകൾ അയാളെ പട്ടിനത്താർ എന്ന് വിളിച്ചു. എല്ലാ ശിവക്ഷേത്രങ്ങളും സന്ദർശിച്ച് മഹാകാവ്യങ്ങൾ എഴുതി. ഒടുവിൽ തിരുവെട്ടിയൂരിൽ വെച്ച് അദ്ദേഹം സമാധിയായി. ഇതാണ് പട്ടിനത്താറുടെ കഥ. ഈ കഥയെ ഒരു കാവ്യമായി പരിവർത്തിപ്പിക്കാൻ പി രവികുമാർ സ്വീകരിച്ച രീതി ഫ്രീ വേഴ്സിന്റേതാണ്. അതൊരു കഥ പറച്ചിലാണ്. എം ഡി രാമനാഥനെക്കുറിച്ചും നചികേതസിനെക്കുറിച്ചും എഴുതുമ്പോൾ ഇതുതന്നെയാണ് രവികുമാർ എടുക്കുന്ന ശൈലി. ഇന്ത്യൻ ശിലാപാരമ്പര്യങ്ങളുടെ ഉപമയിൽ പറഞ്ഞാൽ ചോളശില്പങ്ങളുടെ നിർമ്മാണ ചാരുതയാണ് അല്ലെങ്കിൽ ചാരുതിയാണ് രവികുമാർ ഈ ദീർഘകാവ്യത്തിന്റെ രചനയിൽ കാട്ടിയിരിക്കുന്നത്. ലളിതമെങ്കിലും ആശയസമ്പുഷ്ടം. ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ മിനിമലിറ്റിക്സ് എന്ന് വിളിക്കാം. കുറയ്ക്കലിന്റെ ധാരാളിത്തം. മനുഷ്യൻ എന്താണ് ആകേണ്ടത് എന്നതിന്റെ ഒരു മാനുവലാണ് രവികുമാർ പട്ടിനത്താരുടെ ഉദാഹരണങ്ങളിലൂടെ പറയുന്നത് എന്ന് സൂക്ഷ്മഹൃത്തുക്കൾക്ക് മനസ്സിലാകും. അത്തരമൊരു ആശയലോകം അല്ലെങ്കിൽ ജീവിതം സാധ്യമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല എന്നു തന്നെയാണ് ഉത്തരം. പക്ഷേ എല്ലാ പ്രതിരോധങ്ങൾക്കും അപ്പുറം മനുഷ്യന്റെ ജീവിത ദർശനം എന്താകണം എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ഈ സിദ്ധ ജീവിതത്തിന്റെ കാവ്യാവിഷ്കാരം. പതിവുള്ള അദ്വൈതത്തിന്റെ ഏകപക്ഷീയമായ സവർണാഭിമുഖ്യം ഈ കാവ്യത്തിനോ ജീവിതത്തിനോ ഇല്ല. നേരെ മറിച്ച് ഇത് സവർണർ വളരെ ശ്രദ്ധാപൂർവം വായിക്കേണ്ട കാവ്യമാണെന്ന് പറയേണ്ടി വരും. ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രം ഉറപ്പിക്കാൻ പറയുന്ന അദ്വൈതത്തിന്റെ മറുപുറമാണിത്. ബ്രാഹ്മണ്യത്തെ അതാക്കി നിർത്തുന്ന എല്ലാ ഭൗതിക തന്ത്രങ്ങളോടുമുള്ള ചോദ്യങ്ങളാണ് ഈ കാവ്യത്തിലൂടെ പട്ടിനത്താറും കവിയും ഉയർത്തുന്നത്. 12 അധ്യായങ്ങളിലായാണ് രവികുമാർ പട്ടിനത്താറുടെ ജീവിതം അവതരിപ്പിച്ചിരിക്കുന്നത്. രാജാവ് നിൽക്കുന്നു, പട്ടിനത്താർ ഇരിക്കുന്നു എന്ന അധ്യായം സവിശേഷമാണ്. പട്ടിനത്താർ എത്തിയതറിഞ്ഞ് തനിക്ക് അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിൽ എല്ലാ വർഷവും നൽകിയിരുന്ന രത്നമാലകളെ ഓർത്ത് പട്ടിനത്താറുടെ സഹോദരിയുടെ അന്തസ്സിനുണ്ടായ ഇടിവിനെ മാറ്റണമെന്നുദ്ദേശിച്ച് രാജാവ് അദ്ദേഹത്തോട് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പട്ടിനത്താർ ഒരു ഉത്തരമേ പറയുന്നുള്ളൂ. രാജാവായ അങ്ങ് എന്റെ മുന്നിൽ നിൽക്കുന്നു, തുറവിയായ ഞാൻ അങ്ങയുടെ മുന്നിൽ ഇരിക്കുന്നു. അതോടെ രാജാവ് വിറച്ചു പോവുകയാണ്. ആ ചെറിയ പ്രസ്താവന വലിയൊരു അറിവാണ്. നമ്മൾ അറിയാതെ ഗ്രീക്ക് ചിന്തകനായ ഡയോജനസിനെ ഓർത്തു പോകും. ഡയോജനസിനെ കണ്ടെത്തേണ്ടിയിരുന്നത് മനുഷ്യരെ ആയിരുന്നു. പട്ടിനത്താർ തിരിഞ്ഞത് പരവുമായുള്ള ചേർച്ചയെ ആയിരുന്നു.